ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் ஷைம் டாட் ஆர்க், தி நெக்ஸ்ட் ப்ரோக்ராம் இஸ் சாண்டோக்ய உபநிஷத் ஸ்பிரிச்சுவல் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை கைவல்யானந்த சுவாமிகள். தேங்க்யூ. ஓம் நம சிவாய்.
மனசு வேர்ட்டு நிற்கிறது, மனசதாயிருக்கு, அது ஆ தத்துவத்தை மற்ற விஷயத்தை கிரகிக்கிறது போல. മറ്റു വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ അങ്ങനെയല്ല. എന്റെ മനസ്സ് എന്റെ മനസ്സിന്റെ വിഷയമായ പുസ്തകത്തെ ഗ്രഹിക്കുന്നു. പുസ്തകം വേറെ, മനസ്സ് വേറെ, ഇതിനെയൊക്കെ നമുക്ക് വേർതിരിച്ച് അറിയാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല, അത് സ്വയം ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് സ്വയം അതായി ചെയ്യുന്നു. അതാണ് തത്പരത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ, സദ്വിഷയത്തിൽ അങ്ങനെ മനസ്സ് മാറുമ്പോൾ അവിടെ പിന്നെ സംശയമില്ല, വീണ്ടും ചോദ്യമില്ല, എങ്ങനെയാണ് അത് ശരിയാകുന്നത്. ഒന്നുകൂടി അതിനെ വ്യക്തമാക്കണം. അപ്പൊ അതാണ് ശ്രദ്ധയുടെ മുഖ്യമായ അർത്ഥം, ആ താത്പര്യം. അത് വിഷയഗ്രഹണത്തിലുള്ള താത്പര്യം പോലെയല്ല, സദ്ഗ്രഹണത്തിലുള്ള താത്പര്യം. സദ്ഗ്രഹണത്തിൽ അവിടെ ഗ്രഹണവും വിഷയവും രണ്ടായി നിൽക്കുന്നില്ല, മനസ്സ് സ്വയം അതായി തന്നെ മാറുന്നു. കാരണം അതാണ് മനസ്സിനാധാരം, അതിന്റെ തന്നെ പ്രകാശമാണ് മനസ്സ്. അതിലൂടെ രണ്ടായി നിൽക്കാൻ പറ്റത്തില്ല. അഗ്നിയും ഇന്ധനത്തെയും നമുക്ക് വേർതിരിക്കാൻ കഴിയാത്ത രണ്ടിനെയും നമ്മൾ പറയുന്ന എന്താണ്? ജ്വലനം. ഒന്ന് തന്നെ, രണ്ടില്ല അവിടെ. ആ താത്പര്യം അത് വരണം. അതാണ് താത്പര്യത്തിന്റെ പരമാവധി എന്ന് പറയുന്നത്. പിന്നെ സാമാന്യമായി പറഞ്ഞെന്താണ്? ഈ വികല്പങ്ങളില്ലാതെ, പൂർവപക്ഷങ്ങളില്ലാതെ അതിനെ മനസ്സ് ഗ്രഹിക്കാൻ ശ്രമിക്കുക. പൂർവപക്ഷങ്ങൾ വരുന്നു, അതിന് സമാധാനം വരുന്നു, അസംശയം അല്ലെങ്കിൽ അജ്ഞാനം അല്ലെങ്കിൽ ഭ്രമം നിവർത്തിക്കുന്നു, വീണ്ടും അത് കടന്നു വരാതെ ഇരിക്കും. അതൊക്കെയാണ് ഈ പൂർവപക്ഷത്തിന്റെ രൂപത്തിൽ വരുന്നത്. പൂർവപക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം, ചോദ്യ രൂപത്തിൽ വരുന്നു. അപ്പൊ അതില്ലാതെ അതങ്ങനെ സംഭവിക്കാം എന്നുള്ള രീതി, ആ താത്പര്യം മനസ്സിൽ വരിക. ശ്രദ്ധയ്ക്ക് വേറെ അർത്ഥമുണ്ട്. ഗുരുവിൽ ശ്രദ്ധയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ, അതിന് മുമ്പ് ഗുരുവിൽ ശ്രദ്ധയുണ്ടായി, ഇപ്പോ ആ ശ്രദ്ധ കുറവാണ് എന്ന് പറഞ്ഞാൽ അവിടെ ആദരവ്, ബഹുമാനം എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് ശ്രദ്ധയ്ക്ക്. അപ്പോ ആ അർത്ഥം യോഗിക്കും ശ്രദ്ധയ്ക്ക്. അതിനോട് ആദരവുണ്ടായിരിക്കുക, അതിനോട് ബഹുമാനം ഉണ്ടായിരിക്കുക. അതിൽ വിപരീത ഭാവനകളൊന്നും ഇല്ലാതിരിക്കുക. അങ്ങനെ വരുമ്പോഴും മനസ്സിനതിനെ ഉൾക്കൊള്ളാൻ പറ്റും. സാധാരണ നമ്മളങ്ങനെ പറയാറുണ്ട്, മനസ്സ് വിഷയത്തെ ഉൾക്കൊള്ളുന്നു. ഇവിടെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് മാത്രം വിഷയം മനസ്സിനെ ഉൾക്കൊള്ളുക, തിരിച്ചാ സംഭവിക്കുന്നു. മനസ്സിനെ ഉൾക്കൊള്ളുകയല്ല, ഇത് മനസ്സിനെ ഉൾക്കൊള്ളുകയാണ്. മനസ്സിന്റെ ഉയർന്ന ഭാവങ്ങളിലെല്ലാം അതാ സംഭവിക്കുന്നത്. മനസ്സ് വിഷയത്തെ ഉൾക്കൊള്ളുന്നതിന് പകരം വിഷയം മനസ്സിനെ ഉൾക്കൊള്ളും. എന്നുവെച്ചാൽ മനസ്സ് തന്മയമായി മാറും, സ്വയം അതായി മാറും. അതാണ് നേരത്തെ ഞാൻ ഉദാഹരണം പറഞ്ഞു, അഗ്നിയുടെ ഉദാഹരണം പറഞ്ഞു. ഭക്തിയെക്കുറിച്ച് പറയും, അത് മനസ്സിന്റെ ഏറ്റവും ഉയർന്ന ഭാവമാണ്. ആ ഉയർന്ന ഭാവത്തിൽ എന്ത് സംഭവിക്കുന്നു? മനസ്സ് സ്വയം അതായി മാറുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിനെ അത് ഉൾക്കൊള്ളുന്നു, ആ ഭാവം മനസ്സിനെ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് എന്നെ പറയുന്നത് ഭക്തി ലഹരിയാണ്, ഭക്തി ഉന്മാദമാണ് എന്നെല്ലാം പറയുന്നത്. അതുകൊണ്ടാണ് അതൊരു വൈകാരികമായ ഭാവമാണ്, പക്ഷേ ആ ഭാവം മനസ്സിനെ കീഴ്പ്പെടുത്തിക്കളയും. അതിന് മുഖ്യമല്ല. മനസ്സിൻ്റെതായ ഭാവങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ലാത്തത് ലഹരി എന്ന് പറയുന്ന അതാണല്ലോ. ഈ സാധാരണ ലഹരി ലൗകികമായ ലഹരിയുടെ താണ്. അപ്പം മനസ്സ് ലഹരിയെ സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്, ലഹരി മനസ്സിനെ കീഴ്പ്പെടുത്തി കളയും. മനസ്സ് ലഹരിക്ക് അധീനമായി പോവുകയാണ്, അവിടെ പിന്നെ മനസ്സിന് സ്ഥാനമൊന്നുമില്ല. ലഹരിക്ക് അടിമപ്പെട്ടവർ ശ്രദ്ധിച്ചറിയാം, സ്വയം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ മനസ്സെന്ത് ചെയ്യുന്നു, അതിനടിമയായി പോകുന്നു. മനസ്സവിടെ മനസ്സിനവിടെ നിലനിൽത്തില്ല. അല്ല, മനസ്സ് അതിനഗ്രഹിക്കുകയല്ല, മനസ്സിനവിടെ നിലനിൽപ്പേയില്ല, മനസ്സില്ല. മനസ്സ് ആ ഭാവത്തിന് അടിമപ്പെട്ടു പോവുകയാണ്, കീഴ്പ്പെട്ടു പോകുന്നു. ഉയർന്ന ഭാവങ്ങളെല്ലാം അങ്ങനെ ഭക്തിയെ സംബന്ധിച്ച് അതുകൊണ്ടാണ് അത് ഉന്മാദവും മറ്റും പറയും. അത്തരം ഒരു അവസ്ഥയ്ക്ക് ഒരു ഭാവത്തിനത് കീഴ്പ്പെട്ടു പോകുന്നു. അത് മനസ്സിന്റെ ഉയർന്ന ഭാവം. അതുപോലെ തന്നെ ഇവിടെ ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വയം മനസ്സ് സ്വന്തം നില നഷ്ടപ്പെട്ട് മനസ്സ് അതായി മാറുന്നു, സന്മയമായി മാറുന്നു, ജ്ഞാനമയം മാറുന്നു, ആനന്ദമയമായി മാറുന്നു, ഇങ്ങനെയെല്ലാം പറയാം. അതിന് അതിനോട് ശ്രദ്ധ, ആദരവ്, ബഹുമാനം ഉണ്ടായാലേ പറ്റും. അതിനെ പരമമായി കരുതുക, ശ്രേഷ്ഠമായി കരുതുക, അതിനെ അതായി ഗ്രഹിക്കുക. അങ്ങനെ അത് സ്വയം മനസ്സിനെ സ്വീകരിക്കുക. അതും ശ്രദ്ധയ്ക്ക് പറയും. ശ്രദ്ധയ്ക്ക് ഉണർവെന്ന് അർത്ഥമുണ്ട്, ജാഗ്രത. ശ്രദ്ധയ്ക്ക് അങ്ങനെ അർത്ഥമുണ്ട്. മനസ്സ് സത്വൻ രജസ് തമസ് ഈ മൂന്ന് ഗുണങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഒന്ന് വിട്ട് ഒന്നിലേക്ക് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കാരണം അത് പ്രകൃതി ക്ഷണപരിണാമിയാണ്. അത് എവിടെയും എല്ലായ്പ്പോഴും പരിണമിച്ചുകൊണ്ടേയിരിക്കും, അനുസ്ഥായിയായിരിക്കാൻ പറ്റും. മനസ്സ് ആയിരിക്കുമ്പോഴും അതിൽ ആ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കും. ചില സമയത്ത് മനസ്സ് താമസ പരിണാമത്തിലേക്ക് പോകും, ആലസ്യം, നിദ്ര പോലെയുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് പ്രവേശിക്കുന്നതിന്റെ തുടക്കമാണ് ആ പരിണാമം. ഉറക്കത്തിലേക്ക് പോകുമ്പോഴും മനസ്സിന് അത് സംഭവിക്കുന്നുണ്ട്, മനസ്സിന് പരിണാമം മാറുന്നു. ഉണർന്നിരുന്ന മനസ്സിനങ്ങോട്ട് പോകാൻ കഴിയത്തില്ല. അപ്പോൾ സത്വത്തിന്റെ ഒരു ഭാവമാണ് ഉണർവ്. സത്വത്തിന് പല ഭാവങ്ങളുണ്ട്, ഒരു ഭാവമാണ് മനസ്സിന്റെ ഉണർവ്. ഇപ്പൊ തന്നെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു, പലരും ലഹരിയിലാണ്, മയക്കത്തിലാണ്. മനസ്സ് പരിണമിച്ച് പരിണമിച്ച് അങ്ങനെ താമസികമായ ഭാവങ്ങളിലേക്ക് പോകും. ഇപ്പൊ ഇതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നും, എവിടെയോ എന്തോ കേൾക്കുന്നു. മനസ്സിന്റെ സാത്വികമായ ഉണർവങ്ങ് നഷ്ടപ്പെട്ടു. മനസ്സിനെ ഉണർത്തി നടത്തിയാലേ ഗ്രഹണം സംഭവിക്കത്തുള്ളൂ, അല്ലെങ്കിൽ മനസ്സിൽ അഗ്രഹണമായിരിക്കും. സുഷുപ്തിയിലേക്ക് പോകാനും ജീവൻ ചില തയ്യാറെടുപ്പുകൾ എടുക്കും. ആ തയ്യാറെടുപ്പിൽ ഒന്നാണ് മനസ്സിനെ പിൻവലിക്കുക, മനസ്സിനെ താമസികമായി പരിണമിപ്പിക്കുക. മനസ്സ് തന്നെ ചെയ്യുന്നതാണ്. കാരണം മനസ്സ് പ്രവർത്തിക്കാൻ പാടില്ല അവിടെ. ജീവൻ മനസ്സിനെ സ്വയം തന്നിലേക്ക് വിലയിപ്പിക്കുന്നു, എന്നിട്ട് സ്വയം താൻ ഇല്ലാതാകുന്നു. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളൊക്കെ പറയുന്നത് സുഷുപ്തി അന്ധകാരമാണ് തമസ്സാണ് എന്നൊക്കെ പറയുന്നത്. ഭാഗികമായി ശരിയാണ്, കാരണം അങ്ങോട്ടുള്ള യാത്രയിൽ ഈ ഉണർവിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഈ ഉണർവ് വിഷയത്തെ ഗ്രഹിക്കാനുള്ളതാണ്, ഒന്നിനെയും ഒഴിവാക്കാനുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല, അതിന്റെ തയ്യാറെടുപ്പായിട്ടാണ് അത് സംഭവിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, മനസ്സ് ഉണരണം. ആ ഉണർവെന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു സാത്വികമായ നില, സാത്വികമായ ഒരു ഭാവം. സത്വത്തിന് തന്നെ പല ഭാവങ്ങളുണ്ട്, അനന്തമായ ഭാവങ്ങളുണ്ട്. അതിലൊരു ഭാവമാണ് മനസ്സിന്റെ ഉണർവ്. ആ ഉണർവിൽ എന്ന് കഴിഞ്ഞാൽ പറയുന്നതിന്റെ താല്പര്യത്തെ, അതിന്റെ മർമ്മത്തെ, അദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ ലക്ഷ്യത്തെ ഗ്രഹിക്കാൻ പറ്റും. പൂർണ്ണമായ ഉണർവിലായിരിക്കും. എത്രമാത്രം ഉണർവ് മനസ്സിൽ വളർത്തിക്കുന്നു അത്രമാത്രം അത് ഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അത് മനസ്സതിനെ ഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിനും മനസ്സിനെ അത് ഗ്രഹിക്കുന്നു. മനസ്സിനെ അത് ഗ്രഹിക്കുകയാണ്. അതാണ് മനസ്സ് മനസ്സായി പിന്നെ നിലനിൽക്കാത്തത്. അതുകൊണ്ടാണ് മനസ്സിനെ കുറിച്ച് പറയുന്നത് അത് ചിന്മയമായിരിക്കുന്നു, സന്മയമായിരിക്കുന്നു, ആനന്ദമയമായിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. മനസ്സിന് അതിൻ്റെതായ ഭാവത്തിൽ നിൽക്കാൻ പറ്റില്ല. സത്വ സഞ്ജായതി ജ്ഞാനം ഗീതയെ പഠിച്ചു. അവിടെയെല്ലാം ഈ പറയുന്ന ഈ ശ്രദ്ധയാണ്, ജാഗ്രത എന്ന് പറയുന്ന ശ്രദ്ധയാണ്. ആ ഉണർവിൽ ഇതിനെ ഗ്രഹിക്കാൻ പറ്റും. ആ ഉണർവ് മനസ്സിൽ കുറയുന്നതനുസരിച്ച് ഇതകന്നകന്നു പോകും. വിശ്വാസം എന്നുള്ള അർത്ഥത്തിനും എടുക്കാം, ശ്രദ്ധ സാമാന്യമായ അർത്ഥത്തിൽ. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്വ ബോധം. എല്ലായിടത്തും വിശ്വാസം എന്ന് പറയുന്നത് അതാണ്. ഗുരുവിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരു സത്യമാണെന്നുള്ള ബോധം, അതാണ് വിശ്വാസം. അങ്ങനെയുള്ള നിശ്ചയം. ഈശ്വരനിൽ വിശ്വാസം എന്ന് വെച്ചാൽ ഈശ്വരൻ സത്യമാണെന്നുള്ള ബോധം. ഇവിടെ എന്താണ്? സത്യനെ കുറിച്ചുള്ള ബോധം. ഇവിടെ ഏതെങ്കിലും ഒന്ന് സത്യം എന്ന് കരുതണ്ട, സത്തിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായാൽ മതി. സദൈവ സൗമ്യതമംഗ്രാസി എന്ന് പറഞ്ഞ ആ സത്ത്, ഈ സൃഷ്ടിക്ക് ജഗത്തിന് കാരണമായിരിക്കുന്ന സത്ത്, അതിനെ കുറിച്ചുള്ള ബോധം. സത്താണ് ഇതിന് കാരണം. ഇവിടെ ഉദാഹരണത്തിൽ പറഞ്ഞല്ലോ, സൂക്ഷ്മത്തിൽ നിന്നാണ് ഈ സ്ഥൂലം ഉണ്ടായത്. ആ സൂക്ഷ്മമാണ് സത്ത്. ആ ബോധം, അതാണ് വിശ്വാസം. ഇവിടെ സർവത്ര ഇത് തന്നെ. ഗുരുവിനെ ഒരു വ്യക്തിയായി കാണുമ്പോൾ ആ വ്യക്തി എന്നുള്ളതിനേക്കുള്ള വിശ്വാസം, ശ്രദ്ധ. ഗുരുവിനെ ആ തത്വമായി കാണുമ്പോൾ ആ തത്വം എന്നുള്ള നിലയ്ക്കുള്ള വിശ്വാസം, ബോധം. വിശ്വാസം ബോധമാണ്, അറിവാണ് വിശ്വാസം എന്ന് പറയുന്നത്. നിശ്ചയരൂപത്തിലുള്ള അറിവിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അവൻ അവിശ്വാസിയാണെന്ന് പറഞ്ഞാൽ എന്താണ്? നിശ്ചയമില്ലാത്ത കാര്യം. ചിലപ്പോൾ അജ്ഞാനമായിരിക്കും, അല്ലെങ്കിൽ വിപരീയമായിരിക്കും, അല്ലെങ്കിൽ സംശയമായിരിക്കും. മറിച്ച് വിശ്വാസിയാണെങ്കിലോ ബോധമാണ് ശരിയായിട്ടുള്ള നിശ്ചയാത്മകമായ ബോധം. അതെല്ലാം സന്ദർഭമനുസരിച്ച് ഇവിടെ എല്ലാ അർത്ഥവും കൂടി. അതുകൊണ്ട് ഇവിടെ പറയും കാർഷികാരൻ, മനസ്സിൽ അങ്ങനെ ഒരു ഉണർവ് ഉണ്ട്, മനസ്സിൽ ഏകാഗ്രത വരുന്നു, മനസ്സിലിത് മാത്രമാകുന്നു. അങ്ങനെ വേണം ഇതിനെ ഗ്രഹിക്കേണ്ടത്. ശ്രദ്ധ സ്വസൗമ്യ സ്ഥൂലമായ വിഷയങ്ങളെ ഗ്രഹിക്കുന്ന പോലെ ഗ്രഹിക്കാൻ സാധ്യമല്ല. ശ്രദ്ധാവശ്യമാണ്, ആന്തരികമായ ശ്രദ്ധ അത് ആവശ്യമാണ്. ബാഹ്യമായും പോരാ. സദൈവ അണിമനഹ സ്ഥൂലം നാമരൂപാതിമത്കാര്യം ജഗതുത്പന്ന, അതാണ് സത്തിൽ നിന്നാണ് ഇതുണ്ടായിരിക്കുന്നത്, അതിലാണ് തുടങ്ങിയത്. എപ്പോഴിവിടെ ബോധിപ്പിക്കുന്ന ആ സത്തിനെയാണ്, സത്തിൽ നിന്നാണ് ഇതുണ്ടായതെങ്കിൽ ഇതാ സത്ത് തന്നെയാണ്, ഇതാ ബോധിപ്പിക്കുന്നത്. സൂക്ഷ്മത്തിൽ നിന്നാണ് ഈ സ്ഥൂലം ഉണ്ടായിരിക്കുന്നതെങ്കിൽ ഇതെല്ലാം ആ സൂക്ഷ്മം തന്നെയാണ്. പിന്നെ സ്ഥൂലമായി ഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ, സൂക്ഷ്മമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതിന് ശ്രദ്ധ കൊണ്ട് അതിനെ ഗ്രഹിക്കുന്നു. എന്തുകൊണ്ടിത് ഗ്രഹിക്കുന്നില്ല? ഇതാണ് പരമാർത്ഥം. അതിന് സമാനം പറയുന്നു, സത്സമ്പദ്യ എന്ന വിധ എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് അറിയുന്നില്ല? സത്സമ്പദ്യാമഹേ പറയുന്നു, ശ്രദ്ധയാണ്. മനസ്സിന്റെ ഉണർവ് അവിടെയില്ല, മനസ്സിനെ ഇത് ഗ്രഹിക്കുന്നില്ല. മനസ്സിനെ ഗ്രഹിക്കാൻ ശ്രമിച്ചാലും മനസ്സിനെ ഇത് മനസ്സിനെ ഗ്രഹിക്കണം. ഇത് മനസ്സിനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ മനസ്സ് മനസ്സിന്റെ ഇന്നത്തെ ലൗകികമായ ഭാവത്തിൽ നിൽക്കുന്നില്ല. ഇന്ന് മനസ്സ് സന്മയമായി ജ്ഞാനമയമായി നിൽക്കുന്നുള്ളൂ. അത് മനസ്സിലാക്കണം. ഈ അണിമിനഹ ഈ സൂക്ഷ്മത്തിൽ നിന്നാണ് സ്ഥൂലം നാമരൂപാധിമത് കാര്യം ജഗതുത്പന്ന വിധി വിശദീകരിക്കുന്ന ന്യായാഗമാഭ്യാം നിർദ്ധാരിത വർദ്ധ തഥേവിത്യവഗമ്യതി തഥാപി. ഇവിടെ പറയുന്നു, ഞാനിതിനെ ബോധിച്ചു ന്യായത്തിലൂടെ എന്ന് വെച്ചാൽ യുക്തിയിലൂടെ. യുക്തിയിലൂടെ ബോധ്യപ്പെടുന്ന വെച്ചാൽ ബുദ്ധി ഇതിനെ ഗ്രഹിക്കുന്നതാണ്. ആഗമം ശ്രുതി ബോധിപ്പിക്കുക, ഗുരു ബോധിപ്പിക്കുക, അല്ലേ? അവിടെയെല്ലാം പുറത്തു നിന്നതിന് ഉള്ളിലേക്ക് അടിച്ചു കയറ്റുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ന്യായാഗമാഭ്യാം നിർദ്ധാരിത വർദ്ധ, അത് ഉറപ്പ് കൊണ്ടു. വ്യക്തി വിരുദ്ധമായൊന്നും കാണുന്നില്ല. ശ്രുതി ഇത് തന്നെയാണ് പറയുന്നത്, അക്കാര്യത്തിൽ ഉറപ്പ് വന്നു. ഇനിയെന്താ വേണ്ടത്? തഥയവേത്തി അവഗമ്യത, മാറ്റമൊന്നുമില്ല. അത് ബുദ്ധി ഗ്രഹിച്ചു ഈ പറയുന്ന പോലെ. പക്ഷെ അത് ബുദ്ധിയെ ഗ്രഹിക്കണം, അതാണ് അടുത്തത്. ബുദ്ധിയെ താൻ ബുദ്ധി കൊണ്ട് അതിനെ ഗ്രഹിച്ചു. പിന്നെ ബുദ്ധി ഇതിനെ ഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധി കൊണ്ട് ഇതിനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ കൃതാർത്ഥത അനുഭവപ്പെടത്തില്ല, കൃതകൃത്യത അനുഭവപ്പെടത്തില്ല. അത് ഇന്ധനം ശേഷിയുണ്ട് അഗ്നിയെ ജ്വലിപ്പിക്കാം. പക്ഷെ അത് ജ്വലിക്കണം. അതുവരെ അതിന്റെ സാധ്യത അതിനുണ്ടെങ്കിലും ജ്വലിക്കുമ്പോൾ മാത്രം അത് അഗ്നിമയമായി തീരത്തുള്ളൂ. അങ്ങനെ തീരുന്ന എന്തുകൊണ്ട്? അഗ്നി അതിനെ സ്വീകരിക്കുകയാണ്. അതിവിടെ സംഭവിക്കണം എന്നാണ് തത്വം ഇതിനെ ഗ്രഹിക്കണം. അപ്പൊ തത്വം മനസ്സിനെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ മനസ്സ് മനസ്സായി നിൽക്കുന്നില്ല, തത്വമായിട്ടേ നിൽക്കുന്നുള്ളൂ. അതാണ് ആ വ്യത്യാസം. പറയുന്നു, യുക്തിയിലൂടെ ആഗമത്തിലൂടെ ഇത് നിശ്ചയിച്ചു, അതിനുള്ള ശ്രദ്ധയെല്ലാം ഉണ്ടായി. ഉണ്ടായാലും തഥാപി, അങ്ങനെയാണെങ്കിലും അത്യന്ത സൂക്ഷ്മേഷു അർത്ഥേഷു ബാഹ്യവിഷയാസക്ത മനഃ സ്വഭാവ പ്രവൃത്തസ് അസത്യം ഗുരുതരായാം ശ്രദ്ധായാം ദുരവഗമത്വം. അതിന്റെ അവഗമനം, അതിന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നു. എവിടെയാണോ ആ കൃതകൃത്യത സ്വയം അനുഭവപ്പെടുന്നത്, അതാണ് അവഗമത്വം. അതിന് ശ്രദ്ധ വേണം. എന്തുകൊണ്ട് അത്യന്ത സൂക്ഷ്മേഷു അർത്ഥേഷു? ഇത് അത്യന്ത സൂക്ഷ്മമാണ് ഈ വിഷയം. ബാഹ്യവിഷയ ആസക്ത മനസ്സ സ്വഭാവ പ്രവർത്തിയ മനസ്സ് സ്വയം ബഹിർമുഖമായി പ്രവർത്തിക്കുന്നതാണ്. വിഷയങ്ങളെ ഗ്രഹിച്ചതിന് ശീലമുള്ളൂ. അത്യന്ത സൂക്ഷ്മമായ ഈ തത്വത്തെ ഗ്രഹിക്കുന്ന ഒരു ശീലം അതിനില്ല. അസത്യം ഗുരുതരായാം ശ്രദ്ധായാം, അവിടെ ഗുരുതരമായ ശ്രദ്ധമില്ല. ഗൗരവമുള്ള ശ്രദ്ധ വേണം, മഹത്തായ ശ്രദ്ധ വേണം എന്നർത്ഥം. വളരെ ഇടിട്ട ശ്രദ്ധ അത് വേണം. ആ ശ്രദ്ധ ആവശ്യമാണ്. എന്നുവെച്ചാൽ ശ്രദ്ധ അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നിപ്പോ പറഞ്ഞു. ആ ശ്രദ്ധ അതിന് വിശ്വാസമെന്നോ അല്ലെങ്കിൽ അതിന്റെ താത്പര്യമെന്നോ അല്ലെങ്കിൽ ആ ഉണർവെന്നോ ഏത് തരത്തിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയാലും ശരി, അത് അതിന്റെ പൂർണ്ണതയിൽ ആ ശ്രദ്ധ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നിന്റെ മനസ്സതിന് ഇടം കൊടുക്കണം. മനസ്സ് ധാരാളം വിഷയങ്ങൾക്ക് ഇടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്ഥാനത്ത് ഈ സത്തിന് മനസ്സ് ഇടം കൊടുക്കണം. അത് കൊടുക്കാൻ മനസ്സ് തയ്യാറാകത്തില്ല, കാരണം പിന്നെ മനസ്സിന് നിലനിൽപ്പില്ല. ഈ അനന്തമായ വിഷയങ്ങളെ എല്ലാം മനസ്സ് ഗ്രഹിച്ചുകൊണ്ടിരുന്നാലും മനസ്സിന് ദോഷമില്ല, കാരണം മനസ്സിന് നിലനിൽക്കാം. അതിനെല്ലാം ഇടം കൊടുക്കാൻ മനസ്സിന് ശേഷിയുണ്ട്. അവിടെയൊക്കെ മനസ്സിന് നിലനിൽപ്പുണ്ട്. തന്റെ നിലനിൽപ്പിനെ ഇല്ലാതാകാൻ ആരെങ്കിലും ആഗ്രഹിക്കും? സർവരും അസ്തിത്വത്തെ ആഗ്രഹിക്കുന്നവരാണ്, മനസ്സും അത് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇവിടെ പറയുന്ന ഈ ഗുരുതരമായ ശ്രദ്ധയും മഹത്തായ ശ്രദ്ധയും, ഗുരുതരം എന്ന് വെച്ചാൽ സീരിയസ് എന്നല്ല, ആ മഹത്തായ ശ്രദ്ധയിൽ മനസ്സിന് നിലനിൽപ്പില്ലാതെ, മനസ്സേ ഇല്ലാതായി പോകും. വിഷയഗ്രഹണ രൂപത്തിലുള്ള ആ മനസ്സില്ലാതായി പോകും. ആത്മഗ്രഹണ രൂപത്തിൽ മനസ്സ് വേറിട്ട് നിലനിൽക്കത്തുന്നില്ല. അവിടെ പിന്നെ ആത്മാവ് ആത്മപ്രകാശമായി മനസ്സ് അങ്ങനെ നിൽക്കും. വിഷയപ്രകാശമായി മനസ്സ് നിൽക്കത്തില്ല, ആത്മപ്രകാശമായി ലോകന മനസ്സ് അതല്ല മനസ്സ്. അതുകൊണ്ടാണ് മനസ്സിന് മായ എന്ന് പറയുന്നത്. അത് വിഷയപ്രകാശ രൂപത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് മനസ്സിന് മായ എന്ന് പറയുന്നത്. അത് ആത്മപ്രകാശ രൂപത്തേക്കും അതേ മനസ്സിനെ തന്നെ പറയും ജ്ഞാനം. അതാണ് ഗുരുതരായാം ശ്രദ്ധായാം. അതില്ലെങ്കിൽ ഇത് പറ്റത്തില്ല, മനസ്സിനെ ഇത് ഗ്രഹിക്കത്തില്ല. അത് സ്വയം ജ്ഞാനമയമാകത്തില്ല, അല്ലെങ്കിൽ സന്മയമാകത്തില്ല. സ്യാദ് ന സ്യാദ് ഇത്യാഹ, അതുകൊണ്ട് പറയുന്നത് ശ്രദ്ധസ്വ. അപ്പോ അത് രണ്ടു തരത്തിൽ, ഒന്ന് മനസ്സിനെ ബാഹ്യമായി ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു, മനസ്സിനുള്ള ദോഷങ്ങളോടുകൂടി. മനസ്സുള്ള ദോഷങ്ങൾ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയുന്ന അജ്ഞാന സംശയവിപര്യങ്ങൾ. മനസ്സിന്റെ ദോഷമാണ് അത് ഇതിൽ ആരോപിക്കുന്നത്. സത്യം അജ്ഞാതമാണ്, സത്യത്തിൽ വികല്പമുണ്ട്, സത്യത്തിൽ വിപര്യമുണ്ടെന്ന് ധരിക്കുന്നു. ഇല്ല, മനസ്സിൽ ആണിതെല്ലാം, സത്യത്തിലല്ല, സത്തിൽ അതില്ല. ശ്രദ്ധ കൊണ്ട് എന്ത് ചെയ്യുന്നു? മനസ്സിൽ നിന്ന് ഇതെല്ലാം മാറ്റുന്നു, മനസ്സുണരുന്നു. അപ്പൊ പിന്നെ മനസ്സിന് നിലനിൽപ്പില്ലാതായി, മനസ്സ് സന്മയമായി തന്നെ തീരുന്നു. അശ്രദ്ധായാന്ത സത്യം പറയുന്നു. ആ ഉണർവ് അല്ലെങ്കിൽ ആ താത്പര്യം അല്ലെങ്കിൽ ആ വിശ്വാസം പലതരത്തിലും വ്യാഖ്യാനിക്കാം. ഞാൻ രണ്ടു മൂന്ന് ശബ്ദങ്ങൾ കൊണ്ട് വ്യാഖ്യാനിച്ചതേ ഉള്ളൂ. തത്വഗ്രഹണത്തിന് ഉപയോഗ്യമായ ഏതായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധ, അതിനൊന്നും നിശ്ചിതമായ ഒരർത്ഥം എന്ന് പറയാൻ കഴിയും. താല്പര്യങ്ങൾ അതിന് അനവധിയാണ്. അങ്ങനെയുള്ള ശ്രദ്ധായാന്ത സത്യം, എന്താ സംഭവിക്കുന്നത്? മനസ്സിനങ്ങനെ ശ്രദ്ധ പരിണാമം മനസ്സിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, അത് മനസ്സിന്റെ പരിണാമമാണ് ശ്രദ്ധ, മനസ്സിന്റെ തന്നെ ഭാവമാണ് ശ്രദ്ധ. ആശ്രീത് സർവം മനേവ ബ്രഹധാരണ്യത്തിൽ പറയും. ഇതൊക്കെ മനസ്സ് തന്നെയാണ്, മനസ്സിന്റെ പരിണാമമാണ് മനസ്സഹ സമാധാനം. അപ്പോഴാണ് മനസ്സിൽ ഏകാഗ്രത വരുന്നത്.